ചെറുകഥാപ്രസ്ഥാനം എം പി പോൾ 3 കഥാബീജം. സ്നേഹിതന്മാരെന്ന് പറയുന്ന ഒരു വക ദുഷ്ടക്കൂട്ടം പണ്ട് ഗ്രന്ഥലോകത്തിൽ പല വിഷമ പ്രസവങ്ങളുടെ കാരണമായി തീർന്നിരുന്നു. ചില സ്നേഹിതന്മാരുടെ നിരന്തരോപദ്രവം നിമിത്തം എത്ര കഥകളാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മറ്റു ചില സ്നേഹിതന്മാരുടെ ഒഴിച്ചുകൂടാത്ത നിർബന്ധം മൂലം ഗ്രന്ഥകാരൻ ഒളിവിൽ വച്ചിരുന്ന എത്ര പുസ്തകങ്ങളാണ് അച്ചടിക്കപ്പെടുവാൻ സംഗതിയായിട്ടുള്ളത്. എന്നാൽ ഏറെ കാലമായിട്ട് ഈ ഒഴിയാബാധകളുടെ ശല്യം ഒന്നൊതുങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗ്രന്ഥകാരന്മാർക്ക് തങ്ങളുടെ യശപ്രാപ്തിത്വം തന്നെ കഥാരചനയ്ക്ക് മതിയായ പ്രേരകമാകുന്നുണ്ടായിരിക്കാം. അഥവാ ബന്ധുക്കളുടെ പ്രേരണ കൊണ്ടാണ് പുസ്തകം അച്ചടിച്ചതെന്നുള്ള സമാധാനം വെറും പൊള്ളയാണെന്ന് വായനക്കാർ സംശയിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രമാദങ്ങൾ സ്നേഹിതന്മാരുടെ തലയിൽ വെച്ചു കെട്ടുന്നതിനേക്കാൾ തങ്ങൾ തന്നെ അവയുടെ ഉത്തരവാദിത്വം കയ്യിലേക്കെടുത്ത് അഭിമാന കാരണമാകുന്ന ഗ്രന്ഥകാരന്മാർ വിചാരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പഴയ ആചാരം ബഹിഷ്കരിക്കപ്പെടുന്നത്. ഇങ്ങനെയായാലും ഈ ഉപഗ്രന്ഥകന്മാരുടെ നിർബന്ധം ഇപ്പോൾ കുറഞ്ഞ വശമായിട്ടുണ്ട്. മാത്രമല്ല കഥ എഴുതുന്നതിന് അന്യരുടെ പ്രോത്സാഹനത്തേക്കാൾ ബലവത്തരവും കാര്യക്ഷമവുമായ ഒരു ആഭ്യന്തര പ്രചോദനം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ഹൃത്തടത്തിൽ കഥാബീജം അങ്കരിപ്പിക്കുന്നത്. ആദരണീയമായ ഒരു പ്രചോദനം കൂടാതെ എഴുതപ്പെടുന്ന ഏത് കഥയും വിലക്ഷണീയമായിരിക്കാനേ വഴിയുള്ളൂ. കഥയുടെ പരീക്ഷണ രൂപത്തെ ഒരു വൃത്തത്തിൻ്റെ ഫലത്തോട് ഉപമിക്കുന്ന പക്ഷം കഥാനിർമ്മാണത്തിന് അത്യാവശ്യമായ പ്രേരകം ആ വൃത്തത്തിൻ്റെ നാരായ വേരായും പ്രേരകം ഗ്രന്ഥകർത്താവിൻ്റെ മനസ്സിൽ വേരൂന്നിയ ശേഷം കഥ പൂർണ്ണമാകുന്നതുവരെ അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിൽ സംഭവിക്കുന്ന വ്യാപാരങ്ങൾ ബീജത്തിൽ നിന്നും ഫലം ഉളവാകുന്നത് പോലെയുള്ള അവസ്ഥാന്തരങ്ങളായും നമുക്ക് അധ്യവസാനം ചെയ്യാം. ഓരോ വൃക്ഷവും ഏക ബീജത്തിൽ നിന്ന് ഭവിക്കുന്നത് പോലെ തന്നെ ഓരോ ചെറുകഥയും ഏകവും അവിഭക്തവുമായ ഒരു ഉദ്ബോധത്തിൻ്റെ രൂപാന്തര വിശേഷണമാകുന്നു. ബീജബാഹുല്യവും ബീജാഭാവവും ചെറുകഥ രചനയ്ക്ക് ഒന്നുപോലെ അനവ്യാപ്തമാണ്. കഥാബീജത്തിൻ്റെ നിവാപനം പല പ്രകാരണത്തിലാകാം. യാതൊന്നാണോ കഥാസൃഷ്ടിക്ക് ആവശ്യപേക്ഷിതമായ വിചാരണ പരമ്പര പ്രേരണതാവിൻ്റെ മനസ്സിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. യാതൊരു പ്രതീതിയും അപ്രതീക്ഷിതമായ സമ്മർദ്ദമാണോ അദ്ദേഹത്തിൻ്റെ തൂലികയെ നയിക്കുന്നത്, അതാണ് കഥാബീജം. ചിലപ്പോൾ ഒരു വിശേഷണ സംഭവം അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു പാത്രം അഥവാ ഒരു രംഗത്തിൻ്റെ വിചിത്രത, അതുമല്ലെങ്കിൽ ഒരു സദാചാരത്തോടുകൂടുള്ള പ്രതിപത്തി. അന്യകഥ ഒരു ദുരാചാരത്തോടുള്ള വിദ്വേഷം, ഇവയിലേതെങ്കിലും ഒന്നായിരിക്കാം രചയിതാവിൻ്റെ ഹൃദയത്തിൽ ബീജാങ്കുരം സംഭവിക്കുന്നത്. കഥാബീജം ഗ്രന്ഥകാരൻ മനനം ചെയ്യുമ്പോൾ അത് ക്രമേണ സാവയവുമായ സ്ഥൂലരൂപം അവലംബിച്ച് ഒരു പ്ലോട്ട് അഥവാ ഇതിവൃത്തമായി തീരുന്നു. പ്ലോട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം പലരും ശരിയായി ധരിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ പ്ലോട്ട് വളരെ വിശേഷണമാണ് എന്നാണ് ഒരു കഥാഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ വിചിത്രതരവും പ്ലോട്ടൊന്നുമില്ലെങ്കിലും അവ വളരെ ഹൃദങ്ങളാണെന്ന് ശ്രീ പുത്തേഴുത്ത് രാമൻ മേനോൻ തൻ്റെ പരിഭാഷയുടെ മുഖവുരയിൽ പറയുന്നത്. ഈ പ്രസ്താവനത്തിലും പൂർവോക്തമായ അർത്ഥമാണ് പ്ലോട്ട് എന്ന പദത്തിൽ വിവക്ഷിതമായി ഇരിക്കുന്നത്. ടാഗോറിൻ്റെ കഥകളിൽ ആകസ്മികവും സാമാന്യരീതിയുമായ സംഭവങ്ങളും കൃത്രിമോഭയങ്ങളും പ്രയോഗിക്കപ്പെട്ടിട്ടില്ലെന്നുള്ള വാസ്തവം തന്നെ. പക്ഷേ തന്നിമിത്തം അദ്ദേഹത്തിൻ്റെ കഥകളിൽ വിശേഷ പ്ലോട്ടുകളൊന്നുമില്ലെന്ന് പറയുന്നത് സാധുവല്ല. കാരണം എന്തെന്നാൽ, ഈ പദത്തിൻ്റെ അർത്ഥം ആശ്ചര്യവും ഗുപ്ത പരിണാമവുമായ കഥാഘടനം എന്നല്ല, പ്രത്യുത നിശ്ചിതമായ രൂപത്തോടു കൂടിയതും കാര്യകാരണബന്ധത്താൽ സംഘടിതവും ഏക ബീജസ്പദവുമായ ഒരു കഥയ്ക്കാണ് പ്ലോട്ട് എന്ന അഭിധാനം പ്രഖ്യാതമായിരിക്കുന്നത്. പ്രസ്തുത നിർവചന ദൃഷ്ട്യാ ടാഗോറിൻ്റെ ചെറുകഥകളിലെ പ്ലോട്ട് അതിമാത്രം ദൃഢതരമാണ്. അവ വായിക്കുന്ന ഏവർക്കും ബോധപ്പെടുന്നതാണ്. ഘടകങ്ങൾ ഉപയോഗിക്കുന്നവയിൽ ഇത്രമാത്രം വിവേകം പ്രദർശിപ്പിക്കുകയും വർജ്ഞങ്ങളായവ പ്രദർശിപ്പിച്ച് അഥവാ പരിത്യജിച്ച് കഥയ്ക്ക് ഐക്യാഗ്യം വളർത്തുന്നതിൽ ഇത്രമാത്രം നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു കഥാകാരൻ ഇല്ലെന്ന് തന്നെ പറയും. തന്മൂലം ടാഗോറിൻ്റെ കഥകൾ കാര്യമായ പ്ലോട്ടൊന്നും കൂടാതെ തന്നെ അത്യന്തം മനോജ്ഞാനമായിരുന്നു എന്നല്ല, പിന്നെയോ അവയിൽ അത്ഭുതകരവും അസാധാരണവുമായ സംഭവങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും അവയുടെ പ്ലോട്ടിന് അസാമാന്യമായ വൈശിഷ്ട്യവും ദാർഢ്യവും ഉണ്ടെന്നാണ് ടാഗോർ കഥകളെക്കുറിച്ച് പറയേണ്ടത്. പ്ലോട്ട് എന്നത് കൃത്രിമത്തിൻ്റെ പര്യായ ശബ്ദമായി ധരിച്ചു വച്ചിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കഥാകൃത്തുകൾ ഇതിവൃത്തത്തിൻ്റെ മറ്റു ലക്ഷണങ്ങളെന്നും ഗണ്യമാക്കാതെ പരിണാമഗോപനം ചെയ്ത് ജിജ്ഞാസ വളർത്തി. കഥാസമാപത്തിന് ശിശുപ്രായമായ ഒരു വിസ്മയം ഉളവാക്കുവാൻ മാത്രം ദത്തശ്രീരാത്രി കാണപ്പെടുന്നു. ഇത്തരം കഥ രസശൂന്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എല്ലാ കഥകളും ഈ ഒരു മാതൃക മാത്രം അവലംബിച്ചിരിക്കുന്നതിനുള്ള നിർബന്ധം അനാവശ്യമാണ്. പരിണാമഗുപ്തിക്ക് സർവപ്രാധാന്യം നൽകുകയും മറ്റ് സാഹിത്യ ഗുണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നത് കാവ്യധർമ്മങ്ങളുടെ തരതമ ഭാവങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണെന്ന് വേണം വിചാരിക്കാം. ചെറുകഥാകാരന്മാരിൽ മുഖ്യനായ നത്താനിയിൽ ഹാത്തേൻ എന്ന ഗ്രന്ഥകർത്താവിൻ്റെ നോട്ട്ബുക്കിലുള്ള കുറിപ്പ് കീഴെ ചേർക്കുന്നു. ഉറ്റവരായ രണ്ടു പേർ ഓരോ മരണപത്രം തയ്യാറാക്കുന്നു. അതിൽ ഓരോരുത്തരും അപരനെ തൻ്റെ സ്വത്തുക്കൾക്ക് അവകാശിയാക്കി ചെയ്യുന്നു. അനന്തരം അവരിരുവരും രണ്ടു വഴിക്ക് തിരിഞ്ഞ് കുറേ നാൾ വസിക്കുന്നു. ഇതിനിടയിൽ അവരുടെ മൈത്രീബന്ധം അല്പാൽപം ശിഥിലമായി തീരാതെ ഗത്യന്തരമില്ലല്ലോ. ഓരോരുത്തരും സ്നേഹിതൻ്റെ മരണം പ്രതീക്ഷിച്ചും അതിനായി പ്രാർത്ഥിച്ചും കാലയാപനം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും ഏകകാലത്തു തന്നെ അപരൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കുവാൻ സംഗതിയാകുന്നു. ഉള്ളിൽ നിർഭരരായ സന്തോഷമുണ്ടെങ്കിലും പുറമേ ദുഃഖചിഹ്നം ധരിച്ചും ഖിന്നഭാവം അഭിനയിച്ചും അവരിരുവരും മരണശാസനം നിർവഹിച്ച് സ്വത്ത് കൈക്കലാക്കുവാൻ ഹാജരാകുന്നു. തമ്മിൽ കണ്ടുമുട്ടുന്നു, വിഷണ്ണരാകുന്നു. അവരെ വേറെ ചിലർ ചെണ്ടകെട്ടി വെച്ചതാണെന്നും അത് നന്നായിട്ടാണ് അവരിരുവരും മരിച്ചുവെന്നുള്ള വ്യാജ പ്രസ്താവം ഒരേ സമയം രണ്ടുപേരും അറിയുവാൻ സംഗതിയായതെന്നും മനസ്സിലാകുന്നു. അപ്പോഴപ്പോൾ തോന്നാറുള്ള ആശയങ്ങൾ യഥാവസരം ഉപയോഗിക്കുന്നതിനായി ഹാത്തോൺ തൻ്റെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചിട്ടുള്ള കഥാബീജങ്ങളിലൊന്നാണ് മേഴുദ്ധരിച്ചത്. ഈ കുറിപ്പ് വായിക്കുമ്പോൾ നമ്മുടെ ചില കഥാകൃത്തുക്കൾ ഹോ, ഒരു കഥയ്ക്ക് എത്ര നല്ല ഒരു വിഷയം എന്ന് പറയുമായിരിക്കാം. പക്ഷേ സൂക്ഷ്മബുദ്ധിയായ ഹാത്തോൺ ഇത് ഉപയോഗിച്ചില്ല. കാരണം ഇതിൻ്റെ ആസാംഗ്യം തന്നെ ആശ്ചര്യങ്ങളായ സംഭവങ്ങൾ കൊണ്ടും വിചിത്രീകൃതമായ കഥാബീജ പ്രേരണ ഡിക്റ്റേറ്റീവ് കഥകൾ പൊന്നായട്ട് കഥകൾ എന്ന ആഖ്യാന വിധാനങ്ങളാണ് സുലഭമായി കാണുന്നത്. ടാഗോറിൻ്റെ നിധി, എം ആർ കെ സിയുടെ കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ, മണിമഞ്ചത്തിലെ നിക്ഷേപം മുതലായ ചെറുകഥകളിലെ പ്രതിപാദ വസ്തു നമ്മുടെ നിത്യാനുഭവത്തിൽ നിന്ന് തുല്യവും വ്യസ്തമാണല്ലോ. പക്ഷേ ഈദൃശ്യ കഥകളുടെ ഹേതകം അഥവാ ബീജം സംഭവ സംയോജ്യത്തിലില്ല, പ്രത്യുത രസവാഹനമായ ഒരു അനുമാന ശൃംഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഥാനിർമ്മാണം ചെയ്യുമ്പോൾ ഗ്രന്ഥകാരനെ പ്രേരിപ്പിക്കുന്നത് കളവ് കളവോടുകയും മറ്റും ഊടെടുക്കുന്നതിലും സംശയാസ്പദമായ തെളിവിലും ആസ്പഷ്ട സൂചനകളോ ഉപയോഗിച്ച് നിധി കണ്ടെത്തുന്നതിലും അവസർപ്പകൻ പ്രദർശിപ്പിക്കുന്ന ബുദ്ധി ചാതുര്യമാകുന്നു. തന്നിമിത്തം ഇത്തരം കഥകളുടെ ബീജം കർത്താവിൻ്റെ അനുമാന പ്രസക്തി അത്ര. കൗതുകകരമായ രംഗങ്ങൾ സങ്കല്പിക്കുവാനുള്ള വാസന മറ്റനേകം ചെറുകഥകളുടെ പ്രേരകമായി ഭവിച്ചിട്ടുണ്ട്. ഏതാദൃശ്യ കഥകളിൽ മുഖ്യമായ ഒരു രംഗത്തിൻ്റെ വിചിത്രതയാണ് സവിശേഷം ശ്രദ്ധേയമായിരിക്കുന്നത്. പരസ്പരം അജ്ഞാതരായ രണ്ട് സഹോദരന്മാർ എതിർച്ഛായ ഒന്നിച്ചു കൂടുകയും അപ്രതീക്ഷിതമായ പരമാർത്ഥം ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ രസകരമായ ഒരു രംഗം സന്തുഷ്ടമാകുന്നു. കഥാകുശകത്തിൽ ഇതിനു ചില ദൃഷ്ടാന്തങ്ങൾ കാണുന്നു. കെ രാമകൃഷ്ണപിള്ളയുടെ അല്ല ഈ വിധമോ എന്ന ചെറുകഥയിൽ ചെറു ദാസനെന്ന് വിചാരിക്കപ്പെടുന്ന ഇളയച്ഛൻ്റെ കോവിലകം പേഷ്കാർ ആണെന്നും താതാത്മിക്കു വിപരീതമായി വിവാഹം ചെയ്യപ്പെട്ട ഭാമിനി വാസ്തവത്തിൽ പിതാവ് നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന വധുവിനെ തന്നെയാണെന്നും കഥാകാരൻ ഗ്രഹിക്കുന്നു. ഘട്ടത്തിൽ വായനക്കാർ ഓർക്കുന്നുണ്ടായിരിക്കും. കുറച്ചേ തെറ്റിയുള്ളൂ എന്ന കഥയിൽ നായാട്ടുകാരൻ കരടിയെ പേടിച്ച് ഒരു മരത്തിന്മേൽ കയറിയിരിക്കുന്നതും വേട്ടക്കാരനെ വേട്ടയാടുവാൻ ഒരുങ്ങി കരടി മരത്തിൽ നടുവിൽ കാവലിരിക്കുന്നതും വിനോദപദമായ മറ്റൊരു രംഗമാണ്. രൂപവതിയായ അയൽക്കാരി എന്ന ടാഗോർ കഥയിലെ വക്താവും ആത്മമിത്രമായ നാഭീനും പ്രേമദാനം ചെയ്തിരിക്കുന്ന ഓരോ വിധയ്ക്കാണെന്ന് ഇരുവർക്കും അറിയില്ലായിരിക്കണം. വക്താവായ കാമുകൻ കവിത എഴുതുകയും വിധവാ വിവാഹം സാധൂകരിപ്പാൻ പ്രസംഗങ്ങൾ ചെയ്തും പണം ചെലവഴിച്ചും സ്നേഹിതനായ നാബിവിനെ സഹായിക്കുന്നു. ഒടുവിൽ നാബി ധൈര്യം അവലംബിച്ച് വിധവയുടെ അനുമാനത്തിനോടുകൂടി വിവാഹം നിശ്ചയം ചെയ്യുകയും വിവരം സ്നേഹിതനെ ധരിപ്പിക്കുകയും പ്രേയസി ആരാണെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് മറ്റേയാൾക്ക് തൻ്റെ വിഡ്ഢിത്തം മനസ്സിലാകുന്നത്. അപ്പോൾ സ്നേഹിതനെയോ തന്നെ തന്നെയോ വിധികർത്താവിനെ അമ്പരപ്പിച്ചു പോകുന്നു. ഈ കഥ എഴുതുവാൻ മഹാകവിയെ പ്രേരിപ്പിച്ചത് പ്രസ്തുത രംഗത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കുതൂഹലം മാത്രമായിരിക്കണം. ഹാത്തോണിൻ്റെ നോട്ടു പുസ്തകത്തിൽ നിന്നും മറ്റൊരു ദൃഷ്ടാന്തം എടുക്കാം. ഒരധികൻ തൻ്റെ മരണപത്രികയിലെ നിശ്ചയപ്രകാരം രണ്ടു ദരിദ്ര ദമ്പതിമാർക്ക് ഒരു വിശിഷ്ട മന്ദിരം ദാനം ചെയ്യുന്നു. ദമ്പതിമാർ അതിൽ വാസം തുടങ്ങുമ്പോൾ അവിടെ ഒരു ഭൃത്യനെ കാണുന്നു. മരണാശാസന പ്രകാരം ആ ഭൃത്യനെ അവർക്ക് നിഷ്കാസനം ചെയ്യുവാൻ പാടില്ല. ദുർമുഖനായ ഈ പരിചാരകൻ അവരുടെ അധിവാസം അത്യന്തം ഉത്സാഹമാക്കുന്നു. അവൻ്റെ സാന്നിധ്യം തന്നെ അവരെ ഭയവിഹത്തിലാക്കുന്നു. കഥയുടെ അവസാനത്തിൽ അവൻ ആ വീട്ടിൽ പഴയ ഉടമസ്ഥനാണെന്നും തെളിയണം. ഈ കഥാബീജവും രംഗപ്രധാനമാണെന്ന് അനായാസനെ കാണുന്നതാണ്. ഗ്രന്ഥകാരൻ്റെ ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചിട്ടുള്ള ഒരു ഭവനം അല്ലെങ്കിൽ ഒരു വിജന പ്രദേശം അല്ലെങ്കിൽ ഇതിലെന്തോ രഹസ്യമുണ്ട് എന്ന് തോന്നിക്കുന്ന മറ്റേതെങ്കിലും സാഹചര്യം കഥാനിർമ്മാണം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുണ്ടെന്ന് വരാം. ബ്രൈറ്റ് ഹാർട്ടി തൻ്റെ മിക്ക ചെറുകഥകളും കാലദേശങ്ങളിലുള്ള അർത്ഥഗർഭമായ ഓരോ അവസ്ഥാവിശേഷതയാണ് ആധാരമാക്കുന്നത്. നഷ്ടഭ്രമണം എന്ന കഥ എഴുതുന്നതിന് മുമ്പ് ടാഗർ ഒരു ജീർണിച്ച ഭവനം അവലോകനം ചെയ്തത് അതിൻ്റെ പൂർവചരിത്രം പുനഃസൃഷ്ടി ചെയ്യുവാൻ ഉത്സാഹനായിട്ടുണ്ടായിരിക്കണം. എനിക്ക് അഭിമുഖമായി അവിടെയൊരു മാളികയുണ്ട്. വാർദ്ധക്യ ലക്ഷണങ്ങളെല്ലാം അതിൽ തികച്ചും പിടിപെട്ടിരിക്കുന്നു. ജനലുകൾ പലതും ഉടഞ്ഞുപോയി, ചുമരുകൾ പലയിടത്തും ഇടിഞ്ഞു കിടക്കുന്നു. വളരെ വളരെ ദൂരം നീണ്ടുപോകുന്ന ആലിൻ വേരുകളുടെ ആക്രമണത്താൽ മിക്കവാറും തകർന്നു പോയിരിക്കുന്ന ആറ്റിൻ കൽപ്പടിമേൽ ഞാൻ ഏകനായി ഇരിക്കുകയാണ്. ആ വിജനസ്ഥയും ആ പരിസ്ഥിതിയും എൻ്റെ മനസ്സിനെ ഏതോ ദുഃഖത്തിലേക്ക് തള്ളിത്തടത്തി. ഈ ദുഃഖം കരുണപ്രധാനമായ ഒരു കഥയിൽ മൂർത്തിമത്തായി ഭവിച്ചു. ശോകം, ഭയം, പ്രണയം മുതലായവ സ്തോഭങ്ങളുടെ സംഘടനം ചെറുകഥാസൃഷ്ടിക്കു പലപ്പോഴും കാരണമായി തീർന്നിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ സ്വഭാവവും സ്ഥിതിയും സാഹചര്യങ്ങളും അപേക്ഷിച്ച് ഈ ദിശ വികാരങ്ങൾ ഭിന്ന ഭിന്ന മാർഗങ്ങളിലൂടെ ചിരിക്കുകയും കഥകൾക്ക് അളവറ്റ വൈവിധ്യം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്നു. ശൃംഗാരം എന്ന് പറയപ്പെടുന്ന രസത്തിന് എത്രമാത്രം അവസ്ഥാഭേദങ്ങളാണുള്ളത്! എത്രയെത്ര കഥകളാണ് തദ്ദേശപേക്ഷിതമായി രചിക്കപ്പെട്ടിരിക്കുന്നത്! രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും, അല്ലെങ്കിൽ രണ്ട് സ്ത്രീയും ഒരു പുരുഷനും ഉള്ള കാലത്തോളം ചെറുകഥകൾക്ക് യാതൊരു ക്ഷാമമോ ഉണ്ടാകുകയില്ല. ഈ ഇനത്തിലുള്ള കഥാപ്രേരണകളെ ത്രികോണ ബീജമെന്ന് നാമകരണം ചെയ്യാം. ചഞ്ചലചിത്തമായ കാമുകൻ സ്വപ്രേസിയെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയിൽ വശീകൃതനാകുന്നു. സുസ്ഥിര മനസ്സിനായ കാമുകൻ അന്യ സ്ത്രീയും പ്രലോഭനങ്ങൾക്കും വശപ്പെടാതെ പരിശുദ്ധമായ പ്രേമം പാലിക്കുന്നു. അല്ലെങ്കിൽ രണ്ട് സ്ത്രീയും ഒന്ന് ചേർന്ന് അയാളുടെ ചിത്തം ഭേദിക്കുവാൻ ശ്രമിക്കുമെങ്കിലും അയാൾ നിത്യ ബ്രഹ്മചാരിയായി വസിക്കുന്നു. അല്ലെങ്കിൽ പുരുഷനും സ്ത്രീകളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുകയും ഇരുപക്ഷത്തിലും ശ്രമം വിഫലമാകുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉള്ള കഥകളിലും പല വിധത്തിലുള്ള ഘടനാ സമ്പ്രദായങ്ങൾ കരണീയമാണ്. സ്ത്രീ അന്യപുരുഷനിൽ ധനമാദികൾ അവഗണിച്ചു ദരിദ്രനായ കാമുകനെ പിന്തുടരുന്നു. സ്ത്രീയുടെ പ്രേമവാചകമായ പുരുഷൻ അവളുടെ അനാധികതയും മറ്റേയാൾ അവളെ പ്രാണാധികം സ്നേഹിക്കുകയും ചെയ്യുന്നു. ധൂർത്തയായ സ്ത്രീ രണ്ട് പുരുഷന്മാരെ പ്രണയമാകുന്നു. ഏകംവിധമായ വിപര്യങ്ങൾ കാമുകന്മാരെ മാത്രമല്ല ദമ്പതിമാരെയും സംബന്ധിക്കുന്നവയാണ്. പ്രണയത്തിൻ്റെ ഗതി വ്യത്യാസവും പ്രണയികളുടെ സ്വഭാവ വ്യത്യാസവും അനുസരിച്ച് ക്രോധം, മോഹം, വാത്സല്യം, അസൂയ, പ്രതിയേച്ഛ മുതലായ ചപല വികാരങ്ങളും ഉദാത്ത നിസ്വാർത്ഥത, ആത്മത്യാഗം, ക്ലോശ സാഹിഷ്ണുത തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങളും ശൃംഗാരോപക്ഷയ ഉപജീവിക്കുന്നു. ലോകത്തിലുള്ള ചെറുകഥകളുടെ ആകത്തുക കണക്കിലെടുത്താൽ പകുതിയിലധികവും ശൃംഗാരപരമായ കഥകളാണെന്ന് കണ്ടെത്താം. പക്ഷേ സാഹിത്യ ഗുണ പൗഷ്കല്യം ലക്ഷ്യമാക്കി ചെറുകഥകൾ തരംതിരിച്ചാൽ ഇതര വികാരങ്ങളെ വിഷയീകരിക്കുന്നവയാണ് പ്രസംഗാർഹമെന്നു ബോധ്യപ്പെടും. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഭുവനോത്തരങ്ങളായ ചെറുകഥകളെ എല്ലാം തന്നെ ശൃംഗാരസ്പർശം ഏശാത്തവയാണ്. ഹാത്തോൺ, പോ, മോപ്പസാങ്, ടോൺസ്റ്റോയി ആദിയായ അവരുടെ കൃതികളിൽ പ്രണയേതര വികാരങ്ങളെ പ്രതിപാദിക്കുന്ന ചെറുകഥകൾക്കാണ് എല്ലാം കൊണ്ട് പ്രാധാന്യം. അന്യവിധ വികാരങ്ങളോടൊപ്പം ഉറപ്പും ത്രിബന്ധവും കഥാവിഷയമാക്കി അദ്വിതീയമായ രസപുഷ്ടി വരുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥകാരനുണ്ടെങ്കിൽ അത് ടാഗോർ മാത്രമാണെന്ന് നിസ്സംശയം പറയാം. എന്നാൽ ടാഗോറിൻ്റെ കൃതികളിൽ പോലും കാബൂളിവാല സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ തുടങ്ങിയിട്ടുള്ള ശൃംഗാരരസ സ്പൃഷ്ടമാണ് കഥകളാണ് എഴുതുന്നത്. ഇതെഴുതുന്നയാൾക്ക് അത്യുത്കൃഷ്ടനായി തോന്നുന്നുണ്ട്. ജ്യേഷ്ഠ സഹോദരി എന്ന കഥയിൽ ശശികലയ്ക്ക് തൻ്റെ പൃഥുസ്വത്ത് പകുത്തെടുക്കുവാൻ ജനിച്ച കൊച്ചനുജനായ നീലമണിയോട് ആദ്യമുണ്ടായിരുന്ന നീരസം ക്രമേണ അനുകമ്പയായും അനന്തരം ഗാഢസ്നേഹമായും ഒടുവിൽ മഹത്തരമായ ത്യാഗമായും പരിവർത്തനം ചെയ്യുന്നത്. ആരെയാണ് ആനന്ദപരവശനാക്കാത്തത്? മ്ലേച്ഛകം ദ്രുതകോപനുമായ കാബൂലിവാലയുടെ പുത്രീവാത്സല്യത്വം യാദൃശ്ചികമായി കണ്ടെത്തിയ മിനി എന്ന ശിശുവിൻ്റെ മേൽ വഴിഞ്ഞൊഴുകുന്നതും അനേക വർഷം ജയിലിൽ താമസിച്ച് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെയാൾ അയാൾ കുറെ കാരക്ക വാങ്ങിച്ച് ഒരു മുഷിഞ്ഞ കടലാസിൽ പൊതിഞ്ഞ് വിവാഹ മണ്ഡലത്തിലേക്ക് സർവാഢംബര വിഭൂഷിതയായി യാത്രയാവുന്ന നവോഢയായ മിനിക്ക് ആ പൊതിക്കൊടുക്കുവാൻ ഏൽപ്പിക്കുന്നതും വായനക്കാർ പിതൃത്വം എന്ന മഹാഭാഗ്യം കൈവന്നിട്ടുള്ള ഏവനും അയാൾ ദാരിദ്രനായ ഒരു കാബൂളിക്കാരൻ പിച്ചക്കച്ചവടക്കാരൻ ആണെന്നുള്ള കഥ തന്നെ ഞാൻ തൽക്കാലം മറന്നു. എന്നാൽ ഞാനോ ഇല്ല, ഒന്നുമില്ല. എനിക്കെന്താ അയാളേക്കാൾ ഒരു വിശേഷം? അയാളും എന്നെ പോലെ ഒരു അച്ഛൻ എന്ന് മിനിയുടെ പിതാവ് പറയുന്ന വാക്കുകൾ ഹൃദയപൂർവ്വം സമ്മതിക്കാറില്ല. ഇനിയും പ്രകൃതിരീതവും സാങ്കല്പികവുമായ ഘടനകൾ ഉപയോഗിച്ച് വായനക്കാരിൽ ഭയ വിസ്മയാദി വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കഥകളും ശൃംഗാര പ്രധാനമായ കഥകളേക്കാൾ രസപുഷ്ടമാണ്. എഡ്ഗർ അലൻ പോ എന്ന ഗ്രന്ഥകാരന് ഇത്തരം കഥകൾ നിർമ്മിക്കുന്നതിൽ എന്തെന്നില്ലാത്ത പ്രതിപാദത്തിലും നിരൂപകന്മാരായ പാഠവുമുണ്ടായിരുന്നു. പ്രേതവാദികളെ കഥയിൽ ആവേശിപ്പിക്കുകയും വായനക്കാരുടെ സാങ്കത്യബോധം തൽക്കാലം മന്ദീകരിച്ച് ഹൃദയോദ്യോതം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥകാരന്മാരെ കഥാരചനാർത്ഥം പ്രേരിപ്പിക്കുന്നത് യക്ഷി പിശാചാദികളിലുള്ള അവരുടെ അന്ധവിശ്വാസമല്ല, പ്രത്യുത ഭയം എന്ന മനോവ്യാപാരത്തോട് അവർക്കുള്ള അവാചയമായ ഒരു പ്രതിപത്തിയാകുന്നു. യക്ഷികളുടെയും ആറുകണ്ണൻ്റെയും മറ്റും കഥകൾ കേട്ട് ഭയന്ന് നിദ്രയിൽ പോലും വിറകൊള്ളുന്ന ശിശുക്കൾ വീണ്ടും ആ കഥകൾ തന്നെ പറഞ്ഞു കേൾക്കുവാൻ സിദ്ധാന്തിക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. സാഹിതി രൂപത്തിൽ കൂടി നിഷ്ക്രമണം ചെയ്യുമ്പോൾ ഭയവും രസപോഷവുമായി ഭവിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഭീകര സംഭവങ്ങൾ കേൾക്കുന്നതിൽ ഇത്രമാത്രം അഭിരുചി. അതുകൊണ്ട് തന്നെയാണ് അലൻ പോ മുതലായ ഗ്രന്ഥകാരന്മാർക്ക് ഈ വക കഥകൾ നിർമ്മിക്കുന്നതിൽ ഇത്രമാത്രം താല്പര്യം തോന്നുന്നത്. മേൽ വിവരിച്ചിട്ടുള്ള കഥാബീജങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രംഗമാണല്ലോ ആസ്പദമായിരിക്കുന്നത്. എന്നാൽ രംഗത്തിന് പ്രാധാന്യം നൽകാതെ മനുഷ്യ സ്വഭാവത്തോടുള്ള ദൃഢസുൽക്യം മാത്രമാണ് ചിലർ ചെറുകഥകൾ എഴുതാറുള്ളത്. ശ്രദ്ധാർഹമായ സ്വഭാവത്തോടു കൂടിയ ഒരാൾ കഥാകാരൻ്റെ മനസ്സിൽ സ്ഥലം പിടിക്കേണ്ടി വന്നു. വിചാരിക്കുക, അയാൾ എങ്ങനെയെങ്കിലും ഒരു കഥാകാരനായി പരിണമിക്കാതിരിക്കുകയില്ല. സ്റ്റീവൻസൺ എന്ന ഗ്രന്ഥകർത്താവ് തൻ്റെ സ്നേഹിതന്മാരെയും തന്നെ തന്നെയും ഭിന്നവേഷങ്ങൾ കെട്ടിച്ച് കഥാലോകത്തിൽ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. ഒരാളുടെ സ്വഭാവകർമ്മം മനസ്സിലാക്കിയ ശേഷം ബാഹ്യമായ ചില പ്രകൃതി വിശേഷങ്ങൾ അനുബന്ധിച്ച് അയാളെ കൗരവ ബീജം പോലെ വിവിധ പാത്രങ്ങളാക്കി വിഭജിക്കാറുണ്ടാണ്. ഇമ്മാരി കഥകളുടെ പ്രേരകം ഗ്രന്ഥകാരന് പാത്ര സ്വഭാവത്തോടു കൂടിയുള്ള പ്രതിപത്തിയല്ലാതെ മറ്റൊന്നുമല്ല. ഒരു ജീർണിച്ച ഭവനം കണ്ടതുകൊണ്ടാണ് ടാഗോർ നഷ്ടഭ്രഷണം എന്ന കഥ എഴുതിയെങ്കിലും അതിലുള്ള ഒരു പാത്രം കഥാകേന്ദ്രമായി വർത്തിക്കുന്നുണ്ട്. ശുദ്ധാത്മാവായ ഭുഷണാഷ തൻ്റെ പൗരുഷം പണയം വെച്ച് ഭാര്യയെ ലീണിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മൂലം അയാൾ ഒടുക്കം ഖേദിച്ച് നീരാലംബനായി തീരുന്നു. ശുഭാഷിണി എന്ന നാമം അന്യത്വമല്ലാതെ വന്നാൽ ശുഭ എന്ന വിളിക്കപ്പെടുന്ന മൂഖനായ തരുണിയിൽ പ്രത്യക്ഷീഭവിക്കുന്ന പ്രചണ്ഡരാഗം, അപകടശാന്തത, പൂണ്ടിരിക്കുന്ന ആഗ്നേയശൈലം പോലെ ടാഗോറിനെ ആകർഷിച്ചിട്ടുണ്ടായിരിക്കണം. താദൃശ കഥകളിലെ മറ്റു ഘടനകൾ പ്രധാന പാത്രത്തെ ഉപരിപരി ശ്രദ്ധേയമാക്കിയതേയുള്ളൂ. രണ്ട് പാത്രങ്ങൾ, ഒരേ പാത്രത്തിലുള്ള രണ്ട് വിരുദ്ധാംശങ്ങൾ, രണ്ട് രംഗങ്ങൾ, രണ്ട് ആദർശങ്ങൾ, ഇങ്ങനെയുള്ള ഉഭയവ്യക്തികൾക്ക് തമ്മിൽ കാണപ്പെടുന്ന വൈജാത്യം ചിലപ്പോൾ കഥാരൂപം കൈക്കൊള്ളാറുണ്ട്. വിപരീത സ്വഭാവങ്ങളോട് കൂടിയ രണ്ടു പേർ ഏകരംഗത്തിൽ എപ്രകാരമാണ് വ്യാപരിക്കുന്നതെന്നറിയുന്ന രസാവഹമായിരിക്കും. അതുപോലെ തന്നെ ഒരാളെ വ്യത്യസ്തങ്ങളായ രണ്ട് രംഗങ്ങളിൽ വ്യാപരിച്ച് അയാളുടെ വൃത്തിയിൽ വല്ല വ്യത്യാസവും സംഭവിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതും കൗതുകകരമാണ്. ഇന്നൊരു വലിയ പ്രഭുവായിരിക്കുന്നതോ മനുഷ്യൻ്റെ നാളെ ഒരു യാചകനായി തീർന്നാൽ അയാൾ എങ്ങനെയാണ് വർത്തിക്കുക? അറബിക്കഥകളിൽ തത്തുല്യമായ ഒരു സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ദരിദ്രൻ പൊടുന്നവെ അറബി രാജ്യത്തിൻ്റെ കാലിഫ് ആയിത്തീർന്ന് ദാസിമാർ അയാളെ ഉപചരിക്കുന്നു. സ്തുതിപാഠന്മാർ കീർത്തനം ചെയ്യുന്നു. രാജസേനന്മാർ ആജ്ഞദീക്ഷിച്ചു. പഞ്ചപുഷ്ടമടിച്ചു നിൽക്കുന്നു. ഇതെല്ലാം സ്വപ്നമാണോ, മായയാണോ, പ്രാന്താണോ എന്നറിയാതെ അയാൾ അമ്പരന്ന് കണ്ണുമിഴിക്കുന്നു. എന്നാൽ ഇത് സ്വപ്നമോ മായയോ ഭ്രാന്തോ ആയിരുന്നില്ല, യഥാർത്ഥ കാലിഫിൻ്റെ ഒരു വിനോദയാത്രയായിരുന്നു. ഇതുപോലുള്ള ചില സ്ഥിതിഭേദങ്ങൾ ചില ചെറുകഥകൾക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്. രംഗവൈജാത്യം പോലെ തന്നെ ആദർശ വൈപരീത്യം ചെറുകഥകളിൽ പ്രതിപാദകാരണമാണ്. പുരുഷാന്തങ്ങളുടെ ആദർശഭേദങ്ങളെ ടാഗോറിൻ്റെ രഹസ്യം, പരസ്യമായത് മുതലായ കഥകളിൽ വിശദീകരിക്കുന്നു. കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്ന ജമീന്ദാർമാർ അവരുടെ കുടിയാന്മാരോട് വർത്തിച്ചിരുന്ന സമ്പ്രദായവും ഏതൽ സംബന്ധമായി ഇപ്പോഴത്തെ പരിഷ്കാരികൾ അനുവർത്തിക്കുന്ന നയവും തമ്മിലുള്ള അനന്തരം വസ്തുത കഥയിൽ നിന്ന് സുഗ്രഹമാണ്. പ്രസ്താവ്യമായ മറ്റൊരു കഥാഹേതുവും ഗ്രന്ഥകാരൻ്റെ തത്വബോധമാണ്. പ്രേരണാക്താവിൻ്റെ ആദർശശക്തി കഥാമാർഗേണ പ്രസക്തപ്പെടുവാൻ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഫലമായി ഗുപ്തോദ്ദേശങ്ങളായ അനേകം ചെറുകഥകൾ പുറപ്പെട്ടിട്ടുണ്ട്. ഹാത്തോൺ എന്ന കഥാകാരൻ ഉപദേശം നൽകുവാനുള്ള അവസരമൊന്നും പാഴാക്കിയില്ലെന്നു മാത്രമല്ല, തത്വബോധം ചെയ്യണമെന്നുള്ള ഏകോദ്ദേശത്തോടുകൂടി ചില കഥകൾ എഴുതുകയും ചെയ്തു. ടാഗോറിൻ്റെ ചില ചെറുകഥകളും ഈ മനോഭാവം തന്നെ പ്രേരകമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ ആശാഭംഗം എന്ന കഥയിൽ ശരീരത്തിൽ രണ്ടുതരം രക്തം കലർന്നിടയുന്നതിനാലും ദുഃഖകരമായ അവസ്ഥയാണ് പ്രതിപാദ്യ വസ്തു. നിലനിൽക്കുന്നതും നാം ആഗ്രഹിക്കുന്നില്ല, നാം ആഗ്രഹിക്കുന്നതും നിലനിൽക്കുന്നുമില്ല എന്ന് അസ്ഥികൂടത്തിൽ അദ്ദേഹം ഉപദേശിക്കുന്നു. ഞാൻ കൃത്യാർത്ഥനായി എന്ന അവിധാനത്തിൽ പരിഭാഷ ചെയ്യപ്പെടുന്നിട്ടുള്ള കഥയുടെ മർമ്മം ജനങ്ങൾ കൃത്യനിർവഹണത്തിനുള്ള ഉചിതമായ സന്ദർഭത്തെ ആശേഷം ഗൗനിക്കാതെ വിട്ടുകളയുകയും പിന്നീട് അസാധ്യങ്ങളായി തീർന്ന ആഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മായാമോഹങ്ങൾക്ക് വിധേയരായ മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരിതങ്ങളാണ് തപാൽ മാസ്റ്റർ നമ്മെ ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. കഥാബീജങ്ങൾ നിരവധിയാണെങ്കിലും കൃത്യമായ സംഭവശക്തി, അനുമാനം, രംഗവൈചിത്യം, ബാഹ്യസ്ഥിതികളും ചിത്രീകരണം, പ്രണയാദി വികാരങ്ങൾ, പാത്രസ്വഭാവം, വിചാരീതിയ, തത്വചിന്തനം എന്നിങ്ങനെ ഈ അധ്യായത്തിൽ വിശകലനം ചെയ്തിട്ടുള്ള വർഗങ്ങളിൽ കഥാഹേതുക്കളെ എല്ലാം തന്നെ പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നിർദ്ദിഷ്ട വർഗങ്ങളൊന്നും ഓരോന്നും കഥാകാരന് ഇടവും വലവും തിരിയുന്നതിനോ വേണ്ടുവോളം സ്ഥലമുള്ളത് കൊണ്ട് ഈ കണ്ടെടുത്ത് സ്വാതന്ത്ര്യ രചനയ്ക്ക് വിഘാതകരമായില്ലെന്ന് സമാശ്വസിക്കാം. നന്ദി.